കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും ഒരുമയോടെ മുൻപോട്ട് നയിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നവരാണ് സ്ത്രീകൾ. കുടുംബത്തിന്റെ ഐശ്വര്യം, കെടാവിളക്ക് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ കുടുംബനാഥയ്ക്ക് മാത്രം സ്വന്തം. എന്നാൽ ഏതെങ്കിലും ചെറിയ പാകപ്പിഴകൾ സംഭവിച്ചാൽ ആ കുറ്റം കുടുംബനാഥയുടെ തോളിലേക്ക് ചാരുകയാണ് നമ്മുടെ പതിവും. ഒന്ന് ചിന്തിച്ചാൽ എത്രയോ കഷ്ടപ്പാടുകൾ പേറിയാണ് കുടുംബനാഥ തന്റെ കുടുംബത്തെ നയിക്കുന്നത്. പാചകം, വീട്ടുകാര്യം, കുട്ടികളെ വളർത്തൽ, കൂടാതെ തൊഴിൽ ചെയ്ത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി ഭർത്താക്കന്മാരെ സഹായിക്കുക തുടങ്ങി ഒട്ടനവധി ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞതാണ് ഒരു സ്ത്രീയുടെ ജീവിതം. സ്ത്രീകളുടെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും അന്നും ഇന്നും ലോകത്തെവിടെയായാലും വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും 30-40 വർഷങ്ങൾക്ക് മുൻപ് വിരലിൽ എണ്ണാവുന്ന മലയാളി കുടിയേറ്റക്കാർ മാത്രമുള്ള ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു എന്നാണ് 43 വർഷം മുൻപ് സിഡ്നിയിലെത്തിയ ഷീല സേറാ മത്തായി പറയുന്നത്.
ഇവിടെ 1971 വന്നത്, സിംഗപ്പൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ ഒത്തിരി സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ട് ഫോർ ന്യൂ അറൈവൽ. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ അതൊന്നും ഇല്ല, തന്നെയാണ് എല്ലാം വായിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു കാലമായിരുന്നേ. അപ്പോ ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. അത് എങ്ങനെ നടന്നു ചോദിച്ചാ ഈശ്വരന്റെ നടത്തിപ്പാണ്. ഇപ്പോ ഞാൻ ഇരുന്ന് ഓർക്കുമ്പോ ഞാൻ ഓർക്കും ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു.
ഒരു ജോലി കണ്ടുപിടിക്കുക എന്നത് ഇന്നത്തെ പോലെ തന്നെ അന്നും ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമായിരുന്നു എന്നാണ് 40 വർഷം മുൻപ് മെൽബണിലെത്തിയ സൂസി മാത്യുവിന്റെ അനുഭവം. ഇന്ന് തൊഴിൽ തേടുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അന്ന് തൊഴിൽ തേടിയിരുന്ന സ്ത്രീകളുടെ എണ്ണത്തിനുള്ള കുറവാണ് ഒരു തൊഴിൽ സമ്പാദിക്കാനുള്ള കഷ്ടപ്പാടുകളിൽ മുഖ്യമെന്നും എഞ്ചിനീയറായി ജോലി നോക്കിയിരുന്ന സൂസി മാത്യു ഓർക്കുന്നു.
ഞങ്ങൾ വന്നപ്പോഴ് ജോലി കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ഒന്നാമത് എനിക്ക് ഫീമെയിൽ, കാരണം ഇവിടുത്തെ ആളുകളൊന്നും ഒരു ഫീമെയിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി അവർ കേട്ടിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിനൊക്കെ ചെന്നപ്പോൾ എല്ലാവരും എന്നെ ഒരു എന്തോ അത്ഭുത ആനിമലിനെ കാണുന്ന മാതിരിയാണ് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് ഒന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ ഒരു ലേഡി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ എന്റെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ലായിരുന്നു ആ സമയത്ത്. എന്റെ ആക്സെന്റ് ഡിഫറെന്റ് ആയിരുന്നു, അവരുടെ ആക്സെന്റ് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അന്നത്തെ ഓ സി ആക്സെന്റ് വാസ് ഡിഫറെന്റ്, ഇപ്പോൾ ഉള്ളതിലും വ്യത്യാസമായിരുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് ചെന്നാൽ എന്തെങ്കിലും ചെന്നാൽ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്നേരം 2 qualified ആണ് അഡ്മിൻ പീപ്പിൾ പറയും. അങ്ങനെ എല്ലാം കൊണ്ടും ജോലി കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. പിന്നെ അവസാനം എനിക്കൊരു ജോലി കിട്ടി. അത് കെട്ടിക്കഴിഞ്ഞ് അതൊരു ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി.
എന്നാൽ അധ്യാപനത്തിൽ ഒരു തൊഴിൽ തേടാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ലെന്നാണ് ഷീല സേറാ മത്തായി അഭിപ്രായപ്പെടുന്നത്.
ഞങ്ങൾ വന്നപ്പോ there was plenty of jobs available. വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് ഞാൻ എന്റെ അയൽവക്കത്തെ ഒരു ഓസ്ട്രേലിയൻ ലേഡിയെ വിളിച്ചിട്ടാ പോയത്. അവിടെ ചെന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി പോയി. എന്നാലും അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ വെയിറ്റ് ചെയ്ത് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ജോലി തന്നു. അതുകൊണ്ട് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 years എടുക്കും ഒരു ടീച്ചറിനായാലും ആർക്കായാലും ലോക്കൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് വരാൻ അറ്റ്ലീസ്റ്റ് 2 years. അത് കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കുള്ളൂ അയ്യോ ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ് വി ഡിഡ് എന്ന് ഓർക്കും. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ഐ ഡോണ്ട് ഫീൽ എനി റിഗ്രറ്റ് ലീവിങ് ഇന്ത്യ ഓർ സിംഗപ്പൂർ ഉണ്ടല്ലോ. കാരണം ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോലെ നമ്മൾ സർവൈവ് ചെയ്യും. അത് ദാറ്റ് ഈസ് സംതിങ് യൂസ്ഫുൾ ഫോർ ഓൾ മൈഗ്രൻസ്.
ജോലി ലഭിച്ച ശേഷം വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസമായിരുന്നു അന്നത്തെ മറ്റൊരു വലിയ കടമ്പ. ഇന്നത്തെ വേഷവിധാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തവും വിചിത്രവുമായിരുന്നു 4 പതിറ്റാണ്ട് മുമ്പത്തെ വസ്ത്രധാരണ രീതിയെന്ന് സൂസി മാത്യു ഓർക്കുന്നു.
ഞാൻ ഇവിടെ സാരി എടുത്തോണ്ട ഇന്റർവ്യൂവിന് പോയത്. ഇന്റർവ്യൂവിന് ചെയ്ത് പലയിടത്തും പോയി, അവസാനം ജോലി കിട്ടിയപ്പോഴ് അവര് പറഞ്ഞു ഞാൻ വെസ്റ്റേൺ ഡ്രസ് ഇടണമെന്ന് പറഞ്ഞു. കാരണം ആ ഫ്ലോർ മുഴുവൻ ആണുങ്ങൾ, അവിടെ ഒരൊറ്റ പെണ്ണ് പോലും വർക്ക് ചെയ്യുന്നില്ല. അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ജോലി ചെയ്യുന്നത്. അന്നേരം ഈ ഫ്ലോറിൽ ആരും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ ഉടനെ പോയി മായറി പോയി കുറെ ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാരും ഒന്ന് ബ്ലാക്ക് അല്ല ഗ്രേ, ഇത് മാത്രം ഡ്രസ് ഉള്ളായിരുന്നു. അവരുടെ ഷൂസ് എല്ലാം വളരെ പ്ലെയിൻ ഷൂസ്, അവര് ജുവലറി ഒന്നും അങ്ങനെ ഇടാറില്ല. വല്ല സ്പെഷ്യൽ ഒക്കേഷൻ അവരൊരു പേള് മാത്രം ഇടും, അത്രേ ഉള്ളൂ. ഞാൻ എന്നും ചേഞ്ച് ചെയ്യും ക്ലോത്ത്സ്. എന്നിട്ടും കണ്ണാടി നോക്കുന്ന ഉടനെ ഐ ലുക്ക് ദ സെയിം, എന്നും ഒരേപോലെ ഗ്രേ ഓ ബ്ലാക്ക്. ഞാനങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് ഡിപ്രസ്ഡ് ആയി. വെളിയിലോട്ട് നോക്കുമ്പോ എല്ലാം ഡിപ്രസ്ഡ്, രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാം ഡിപ്രസ്ഡ്, വൈകിട്ട് പോകുമ്പോഴും എല്ലാം ഡൾ, എപ്പോഴും ഒരുമാതിരി ഡൾ കളറും ഗ്രേ കളറും ബ്ലാക്കും എല്ലാമായിട്ട്. ഒരു ഞാൻ ഓർത്ത് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. ഞാൻ എന്റെ ബേബി സിറ്റർ, മോന്റെ ബേബി സിറ്ററിനെ കൊണ്ട് ഒരു ഉടുപ്പ് ഞാൻ ഉണ്ടാക്കിച്ചു, ബ്രൈറ്റ് ഓറഞ്ച് ഉടുപ്പ്. അത് ഇട്ടോണ്ട് ഞാൻ ഓഫീസിൽ പോയി ഓരോ ദിവസം. അത് കഴിഞ്ഞ് ഞാൻ ഇട്ടിട്ടേ ഇല്ല, കാരണം ഐ സ്റ്റുഡ് ഔട്ട്. എവിടെയാണേലും എല്ലാരും ബ്ലാക്കും ഗ്രേയും ഇരിക്കുമ്പോൾ ഒരാൾ ബ്രൈറ്റ് ഓറഞ്ചും ഇട്ടോണ്ട് വന്ന്, ഐ ഫെൽ ടെറിബിൾ. അത് കഴിഞ്ഞ് അത് മാറ്റി. ഒരൊറ്റ മനുഷ്യരും ഒറ്റ കളർ, വേറെ കളർ ഒന്നും ഇടുകയില്ലായിരുന്നു. നമുക്കൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു. നമുക്ക് വല്ലതും ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും സാരി മെറ്റീരിയലോ എന്തെങ്കിലും വാങ്ങിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും അതുമില്ല.
ഇതിലുമൊക്കെ ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇവിടുത്തെ ആഹാര രീതി. ഇന്ത്യൻ സ്റ്റോറുകളും മലയാളി ഹോട്ടലുകളും ഒക്കെ സുലഭമായ ഇന്നത്തെ ഓസ്ട്രേലിയ ആയിരുന്നില്ല 40 വർഷം മുൻപത്തെ ഓസ്ട്രേലിയ. ഒരു ഇന്ത്യൻ സ്റ്റോർ തേടി കിലോമീറ്ററുകൾ താണ്ടേണ്ടി വന്ന അനുഭവം പറയുന്നു ഷീല സേറാമത്തായി.
അത് വന്നപ്പോ ഇവിടെ ഇന്ത്യൻ ഫുഡൊന്നും അവൈലബിൾ അല്ലാന്ന് അറിയാമായിരുന്നു. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് ട്രോളി ആയിരുന്നു. അതിന്റെ കാരണം ഇവിടെ സാറ്റർഡേ മോർണിംഗ് ഗ്രോസറി എല്ലാം പോയി ചെയ്യണം. അന്ന് കടകളൊക്കെ സാറ്റർഡേ ഉച്ചയാകുമ്പോൾ അടയ്ക്കും, ബാങ്ക് ആണെങ്കിൽ ഫ്രൈഡേ 3:30 ആകുമ്പോൾ അടയ്ക്കും. എന്നിട്ട് ലോക്കൽ കടയിൽനിന്ന് കിട്ടുക ഇവിടുത്തെ അരി കിട്ടും. അരി സൺ വൈറ്റ് റൈസ് എന്ന് പറയും, ബസ്മതിയോ അത് ഇതൊന്നും കിട്ടത്തില്ല. അതിനു വേണ്ടി അപ്പൊ അത്യാവശ്യമുള്ള ആ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുക. ഞായറാഴ്ച ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന റൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ബോണ്ടായി വരെ ഡ്രൈവ് ചെയ്യും. അവിടെ ഈസി മോസസ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു, അവര് ബോംബെ ജ്യൂസ് ആണെന്ന് തോന്നുന്നു, അവരിങ്ങനെ ഒരു ഇന്ത്യൻ കട റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വരും. അപ്പോ ഭയങ്കര വിലയാണ്, അതൊന്നും നോക്കാറില്ല. സർവൈവലിന് വേണ്ടി എല്ലാം ചെയ്യും നമ്മള്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ടൈമിലൊക്കെ ഗ്രോസറിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിരുന്നത്. പിന്നെ ഇന്ത്യയിൽ പോയി വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ സ്പൈസസ് ഒക്കെ പൊടിച്ചും ഒക്കെ കൊണ്ടുവരും, പക്ഷെ കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അത് ഇച്ചിരി കൂടെ എളുപ്പമായി. പിന്നെ പതുക്കെ ലോക്കൽ ഫുഡുകളും കഴിക്കാൻ തുടങ്ങി.
സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ ഇന്നത്തെ അത്രയും അന്ന് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നത് ഒരു വലിയ ആശ്വാസമായിരുന്നു. എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഇവിടെ സുലഭമായി ലഭിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും നടത്തിയാണ് നാടൻ രീതിയിൽ ആഹാരം കഴിച്ചിരുന്നതെന്ന് സൂസി മാത്യു കൗതുകത്തോടെ ഓർക്കുന്നു.
കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു. ഞങ്ങളിവിടെ ആദ്യമേ വന്നപ്പോ ഒരു മോട്ടോർ ഹോട്ടലിൽ ഡെയിലി ബേസിസിൽ താമസിക്കുകയായിരുന്നു. അന്നേരം വന്ന ദിവസം ഞങ്ങൾ വെളിയിലോട്ട് പോയി വല്ലതും വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതി. അവിടെ പോയപ്പോ ഒന്നും കടയൊന്നും കാണുന്നില്ല, ഒരിടത്ത് ഒരു കട കണ്ടു, കുറച്ച് ആളുകൾ നിൽക്കുന്ന കണ്ടു. ഞങ്ങളും പോയി അവിടെ നിന്ന് അങ്ങേ അറ്റത്തെ കാശും കൊടുത്ത് ഫുഡ് വാങ്ങിച്ചു. തിന്നാനായിട്ട് അങ്ങോട്ട് നോക്കിയെണ്ണേ എന്നതാ, അതിനകത്തൊന്ന് ബ്ലഡ് വരുന്നു. അത് റെയർ മീഡിയം സ്റ്റേക്ക് ആയിരുന്നു, നമ്മളൊന്നും അത് യൂസ്ഡ് അല്ലല്ലോ. കാശും കൊടുത്തേച്ച് ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോന്നു, അത് തിന്നാൻ തോന്നുന്നില്ല. പിന്നെ അവിടെ എല്ലാം നോക്കിയിരുന്നു ഇന്ത്യൻ ഫുഡ് കിട്ടുമോന്ന് കണ്ടുകൊണ്ട് അവിടെ എല്ലാം നോക്കിയിരുന്നു, എങ്ങും കിട്ടുകയില്ലായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും സ്പൈസസ് ഒന്നും വാങ്ങിക്കാൻ കിട്ടുകയില്ലായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ ചെറിയ പാക്കറ്റ് റൈസ് മാത്രം കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്താ ചെയ്യാനാ, പിന്നെ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ രീതിക്ക് അനുസരിച്ച് വല്ലതും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഗ്രാനി സ്മിത്ത് പച്ച ആപ്പിൾ വാങ്ങിച്ച് കടുമാങ്ങ മാതിരി പിക്കിളിട്ട് ഉണ്ടാക്കി, പിന്നെ ഈ പച്ച ഗ്രേപ്സ് വാങ്ങിച്ച് പിക്കിൾ ഉണ്ടാക്കി, പിന്നെ അവിയലിന് പുളി കിട്ടാനായിട്ട് പച്ച ഗ്രേപ്സ് ഇടുമായിരുന്നു, പിന്നെ ഈ സ്പ്രിംഗ് അണിയൻ എടുത്ത് തോരൻ ഉണ്ടാക്കി. ഒരു ദിവസം ഉണ്ടാക്കിയാൽ ശരിക്കും കിട്ടി, നല്ലതായിരുന്നു. പിന്നെ ഒരു ദിവസം കൂടെ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് വെള്ളമായിപ്പോയി. പിന്നെ അതിനകത്ത് രണ്ടും മുട്ട ഇട്ട് ഡ്രൈ ചെയ്തെടുത്തു. അന്നേരം അത് വേറൊരു ഡിഷായിട്ട് വന്നു. പിന്നെ ഈ പച്ച ടൊമാറ്റോ വാങ്ങിച്ചിട്ട് അതും അണീനും എല്ലാം കൂടെ ഇട്ട് തോരനുണ്ടാക്കി. അങ്ങനെ എന്തൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നു, ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ രീതിയിൽ കുക്ക് ചെയ്യാൻ നോക്കി.
ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയാലോ? ഒരേ ജോലിയാണെങ്കിലും പുരുഷന്മാരെക്കാൾ കുറവ് ശമ്പളമാണ് സ്ത്രീകൾ അന്ന് കൈപ്പറ്റിയിരുന്നത്. ഈ സമത്വമില്ലായ്മ വളരെ സങ്കടകരമായിരുന്നുവെന്ന് സൂസി മാത്യു പറയുന്നു.
ഒന്നാമത് പെണ്ണുങ്ങളൊന്നും അന്ന് ജോലി ചെയ്യാ ചെയ്യുന്നേയില്ലായിരുന്നു. അഥവാ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവര് എല്ലാം പാർട്ട് ടൈമേ ജോലി ചെയ്തിട്ടുള്ളായിരുന്നു. അതും ആ അതും പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഫ്യൂ അവേഴ്സ് ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം ഒരേ ജോലി ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുമ്പോഴും ആണുങ്ങൾക്ക് ഒരു സാലറി, പെണ്ണുങ്ങൾക്ക് വേറൊരു സാലറി. പിന്നെ അതുപോലെ നമുക്ക് ലോണിന് വല്ലതും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ബാങ്കിൽ നോക്കുമ്പോൾ ഹസ്ബൻഡ്സിന്റെ ആണുങ്ങളുടെ ഇൻകം മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു, പെണ്ണുങ്ങളുടെ ഇൻകം അവർ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ സെൻസസിന് ഒരു ഫോമും കൊണ്ട് ഒരു ഒരു കുട്ടി വന്നു. അവിടെ വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യന് അബൌട്ട് ദ ബ്രെഡ് വിന്നർ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. ഉടനെ പറഞ്ഞു ഇവിടെ ഒരു സ്പേസേ ഉള്ളൂ, ഒരു ബ്രെഡ് വിന്നറിനുള്ള സ്പേസേ ഉള്ളൂ, അത് ഹസ്ബൻഡ്, വേറെ ഏറെ ഇല്ല. കാരണം അവരങ്ങനെ യൂസ്ഡ് അല്ല, പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു യൂസ്ഡ് അല്ല. അതുകൊണ്ട് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ.
ആഹാരത്തിലുള്ള പരീക്ഷണങ്ങളും വീട്ടുകാര്യവും കുട്ടികളെ നോട്ടവും ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇന്നത്തെ പോലെ മലയാളം ചാനലുകളോ റേഡിയോയോ ഇന്റർനെറ്റ് സൗകര്യമോ ഒന്നുമില്ലായിരുന്നു അന്ന്. എങ്കിലും പല ഉപാധികളും സ്വയം കണ്ടെത്തി സമയം തള്ളി നീക്കുകയായിരുന്നുവെന്ന് ഷീല സൈറാമത്തായി.
ഇവിടെ എന്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് ഈ ഇന്ത്യൻ പേപ്പർ ഇങ്ങനെ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിലുള്ള ഒരാൾ വഴിക്ക് ഞങ്ങൾക്ക് ഇന്ത്യൻ പേപ്പേഴ്സ് കുറച്ച് കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും എല്ലാവർക്കും, ഒരാൾ വായിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ വൺ വേ. പിന്നെ നമ്മുടെ മലയാളം തന്നെയാണെങ്കിൽ കയ്യിലുള്ള ചില ബുക്സ് ഒക്കെ വായിക്കുക എന്നൊക്കെയായിരുന്നു. പിന്നത്തെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആകെ 4-5 മലയാളീസേ ഉള്ളൂ. അപ്പോ അവരെയൊക്കെ പോയി വീക്കെൻഡിന് ലഞ്ചിന് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ചില ഫാമിലികളെ മീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി അവരെയും പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വിടും. അങ്ങനെ കുറെ നമുക്ക് വേണ്ടുന്ന ടൈം സ്പെൻഡ് ചെയ്യാനൊത്തു. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ മലയാളി ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓണം, ക്രിസ്മസ്, പിന്നെ സ്പോർട്സ് ഡേ, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. അത് 71-ൽ അല്ല, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 74 ആയപ്പോഴാന്ന് തോന്നുന്നു.
എന്നാൽ ഓസ്ട്രേലിയയിലെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പലതരത്തിലുള്ള വിനോദോപാധികളും ധാരാളം മലയാളി കൂട്ടായ്മകളും മലയാളി ഹോട്ടലുകളും കടകളും ഒക്കെയായി മലയാളികൾക്ക് പ്രിയപ്പെട്ട രാജ്യമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ഓസ്ട്രേലിയ. ഇതൊക്കെയാണെങ്കിലും ഒരു കുടുംബത്തെ നയിച്ചുകൊണ്ടുപോകാനുള്ള സ്ത്രീകളുടെ ഉത്തരവാദിത്വങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഈ വനിതാ ദിനത്തിൽ ഓസ്ട്രേലിയൻ മലയാളി വനിതകൾക്ക് വിലയിരുത്താവുന്നതാണ്. ഇതോടൊപ്പം SBS മലയാളത്തിന്റെ എല്ലാ വനിതാ ശ്രോതാക്കൾക്കും വനിതാദിന ആശംസകൾ നേരുന്നു. മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.